നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
കഴിഞ്ഞ ഒരുപാട് നാളുകളായി സിനിമയോ കോമഡിയോ സ്റ്റാൻഡപ്പ് കോമഡിയോ എന്തെടുത്താലും ആളുകളെ ചിരിപ്പിക്കാനുള്ള പ്രധാന കഥാപാത്രങ്ങളിലൊന്നാണ് ട്രാൻസ്ജെൻഡറുകൾ. പുരുഷവേഷത്തിലെത്തുന്ന സ്ത്രീകളും അതിനേക്കാൾ കൂടുതൽ സ്ത്രീവേഷത്തിലെത്തുന്ന പുരുഷന്മാരും. അവരുടെ ഭാവങ്ങളും സംസാരവും അതിനുപരി സംസ്കാരവുമെല്ലാം കളിയാക്കുക എന്നതാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പരിപാടി അവതാരകർ സ്വീകരിക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്ന്. എന്തായാലും ഇന്ന് എനിക്കൊപ്പം SBS മലയാളം സ്റ്റുഡിയോയിലുള്ളതും ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇവിടെ തമാശ കഥാപാത്രമല്ല ട്രാൻസ്ജെൻഡറുകൾ, മറിച്ച് ഈ കലാകാരൻ തന്നെയാണ് ഇന്നിപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന മലയാളിയായ ട്രാൻസ്ജെൻഡർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൃഷ്ണ ഇസ്ത. സ്വാഗതം കൃഷ്ണ SBS മലയാളം സ്റ്റുഡിയോയിലേക്ക്.
Thank you for having me.
പെൺകുട്ടിയായി ജനിക്കുകയും ഇപ്പോൾ പുരുഷനായി ജീവിക്കുകയുമാണ് കൃഷ്ണ ഇസ്ത. എന്തായാലും കൃഷ്ണയുടെ വാക്കുകളിലേക്ക് പോകുന്നതിന് മുൻപ് കൃഷ്ണ ഇസ്ത അവതരിപ്പിച്ച ഒരു സ്റ്റേജ് പരിപാടിയുടെ ചെറിയൊരു ഭാഗം കേട്ട ശേഷം തിരിച്ചു വരാം.
Someone once told me when I first started stand up that it was really important to define myself really clearly straight away so that the audience was open to listening to me. But defining yourself is pretty hard when you're an Indian American kind of Australian person in Britain who's a trans masculine non-binary bisexual polyamorous dyslexic performance artist. And there's nothing more confusing than performance art. Some folks might say I was a man trapped inside a woman's body. I don't really identify with that. It's a bit old school. Although, if you think about it, we were all once trapped inside a woman's body.
Krishna Ista enna logam shradhikkuna സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ട്രാൻസ്ജെൻഡർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ പരിപാടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ പരിപാടിയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും കൃഷ്ണ ഇപ്പോൾ നമുക്കൊപ്പം SBS മലയാളം സ്റ്റുഡിയോയിലുണ്ട്. കൃഷ്ണ ഇസ്ത മലയാളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മലയാളി ബന്ധം എന്താണ്? ജനിച്ചത് കേരളത്തിലാണോ, എങ്ങനെയാണ്?
ഇല്ല, ജനിച്ചത് അമേരിക്കയില്. പക്ഷേ ബോത്ത് എൻ്റെ പേരൻസ് കേരളേന.
രണ്ടുപേരും മലയാളികളാണ്?
ആ, രണ്ടുപേരും മലയാളികളാണ്.
ഓക്കെ, അപ്പോൾ അവർ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്?
ആ ആ.
ഓക്കെ, അപ്പോൾ കൃഷ്ണ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ?
ഇല്ല, ഇല്ല. ഇൻ ബാംഗ്ലൂർ.
ബാംഗ്ലൂർ ജീവിച്ചിട്ടുണ്ടായിരുന്നു.
അമേരിക്കയിൽ പോകാനായിരുന്നു, പിന്നെ ബാംഗ്ലൂരിലോട്ട് മൂവ് ചെയ്ത്. എന്നിട്ട് വെൻ ഐ വാസ് ലൈക്ക് 16 യു കെയിലോട്ട് മൂവ് ചെയ്തു.
യു കെയിലോട്ട് മൂവ് ചെയ്തു. കൃഷ്ണ, ഒന്നൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെ കുറിച്ച്, എങ്ങനെയാണ് ഒരു കോമഡി അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി എന്നതിലേക്ക് എത്തിയത്? ഹൗ ഡിഡ് യു റീച്ച് ദേർ?
കുഞ്ഞതാകുമ്പോൾ ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ ചെയ്യുമായിരുന്നു. And it was always funny and it was comedy, but I didn't think I could call it stand up comedy because often the stand up comedians you see are very specific sorts of people. Mm-hmm. And often trans people are the punchlines, like you said earlier. So I didn't think I could be a stand up comedian. But then I started seeing other queer stand up comedians like Hannah Gadsby and Zoe Coombs-Ma, who are both Australian. And I thought I was like, oh, that's what I want to do. I want to make people laugh. But especially make people laugh without punching down, without making bad jokes about other people, whether they're disabled or whether they're, I feel like as Indians or Malayalis, we know this more than anything else, that people make us the punchline all the time. And I wanted to make comedy that was for us, mm-hmm. as opposed to for other people to laugh at us. And so I started doing it because I wanted to see it.
Okay.
And I could find some people doing it, but I couldn't find, can you name an Indian trans stand-up comedian?
No, I can't.
Nor can I. Yeah. So I started doing it because I thought it was important to do.
ഓക്കെ, ഇന്ത്യയിൽ പോലും ഇപ്പോൾ മലയാളത്തിലെ ഒരുപാട് മിമിക്രികളാണല്ലോ, മിമിക്രി അല്ലെങ്കിൽ സ്റ്റേജിൽ കാണുന്ന മിമിക്സ് പരേഡുകളുണ്ട്. അതിലെല്ലാം തന്നെ ട്രാൻസ്ജെൻഡറുകൾ കഥാപാത്രങ്ങളായി വരാറുണ്ട്. പുരുഷനോ സ്ത്രീയോ ട്രാൻസ്ജെൻഡർ വേഷമണിഞ്ഞ് കഥാപാത്രങ്ങളായി വരാറും പരിഹസിക്കാറുമുണ്ട്. ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. അപ്പം കൃഷ്ണയുടെ ഈ ഒരു പരിപാടിയിൽ, സ്റ്റാൻഡപ്പ് കോമഡിയിൽ, കൃഷ്ണ സ്വയം കളിയാക്കുകയാണോ? എങ്ങനെയാണ് കോമഡി? ഹൗ ഡു യു ജനറേറ്റ് കോമഡി ഇൻ ദാറ്റ്? ലൈക്ക് ആർ യു മേക്കിംഗ് ഫൺ ഓഫ് യുവർ സെൽഫ് ഓർ യുവർ സെൽഫ് ബീങ് എ ട്രാൻസ്?
No, I don't make fun of myself and I don't make fun of being trans because I think that's not the narrative I'm going for. We've got enough of those narratives. A lot of my comedy comes from my observation of my life. For example, I don't know, being trans and like transitioning. And when I went back to India a couple of years ago and I started taking hormones for a couple of years, and people I went to school with didn't recognize me. So I'd walk down the street and I'd be like, hi, and they'd like walk past me without noticing me, or they'd look at me like, why is this man saying hi to me? All of my comedy comes from my observation of walking through life as a trans person. And I try and make it accessible and understandable to a different audience as well, not just trans people. But it's never making fun of trans people. It's always jokes that are past that.
Yes. I must say sorry for asking that question because it's not intended to be hurting you.
Yeah, yeah,
but
yeah, no.
I just want to convey that message to others.
I'm glad you asked that. Yeah.
ഓക്കെ പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും കൃഷ്ണയുടെ ചില പരിപാടികൾ പൂർണ്ണമായി യൂട്യൂബിലെങ്ങും ഇല്ല, ട്രെയിലറുകൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഒരുപാട് നോക്കുകയുണ്ടായി. അപ്പോൾ അത് കണ്ടത് പലപ്പോഴും ഒരു ട്രാൻസ് അല്ല ക്വീർ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ അതിലെ പല സ്റ്റീരിയോ ടൈപ്പുകളെയും കളിയാക്കുന്നുമുണ്ട്. കണ്ട ഒരു കാര്യം, വി ആർ നോട്ട് യുവർ റെയിൻബോ, റെയിൻബോയിൽ ബ്രൗൺ ഇല്ല എന്ന രീതിയിൽ ആ ഒരു സോ കോൾഡ് ക്വീർ ഐഡന്റിറ്റികളെ അതിനെയും കളിയാക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ?
Anything in a queer community find together was when I moved to London, and a lot of the community was very white. It was very there were people out, there were other Indians and other brown and black people that were queer outside the main community, and mm-hmm. I found them, but they weren't part of the main dialogue. So people weren't talking. Even now, I think people, even though India has decriminalized being queer, I don't think people realize that you can be queer and Indian. So it's basically saying that the rainbow that a lot of the people put as the flag for pride doesn't have a brown in it or doesn't have a black in it. But actually it does now. When I made that piece, that was about 7 years ago, okay. 8 years ago. But the flag now, a lot of people have included the brown and black at the end of the rainbow. So yeah. It's sort of, that piece is old. It's no more, it's obsolete, exactly.
പക്ഷേ എങ്കിൽ പോലും ഇപ്പം ഒരുപക്ഷെ കൃഷ്ണയെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള തമാശകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ ആ ഒരു ഇൻക്ലൂസീവ്നെസ് കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
Yeah, definitely. Especially I think ഇന്ത്യയിലും കേരളയിലും എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആർട്ടിക്കിൾസ് എല്ലാം അയച്ചു തരും, ബീങ് ലൈക്ക് ഓ ഫസ്റ്റ് ട്രാൻസ് കപ്പിൾ ടു ഗെറ്റ് മാരീഡ്. ഓ കേരളയിലിപ്പോൾ there's an autorickshaw line that driven by trans women. So I think there's a lot happening, and the more people come out and I think people are getting more inclusive because people have sisters, brothers, kids, parents who are queer or trans, and I think it's changing how people see us.
സ്വാഭാവികമായിട്ട് എനിക്ക് ഇപ്പൊ അമ്മയെക്കുറിച്ചും പറഞ്ഞതുകൊണ്ട് കൃഷ്ണയുടെ പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കഥ കൂടി ചോദിക്കണം എന്നുണ്ട്. എങ്ങനെയായിരുന്നു കൃഷ്ണയുടെ ഒരു ജേണി, ഒരു ലൈഫ് ജേണി എങ്ങനെയായിരുന്നു? ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിലേക്ക് വന്ന ഒരു ജേണി എങ്ങനെയായിരുന്നു? രണ്ട് മലയാളികൾ അച്ഛനമ്മയും അല്ലെങ്കിൽ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ തിരിച്ചറിഞ്ഞപ്പോഴുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു?
When I was little, I was a tomboy through and through. So I, even when I was like 3 years old, I had a boy's haircut and I'd like walk around climbing trees, and I just wanted to do things that maybe people might not seem as girly things. I grew up with my mum. My dad's, they're divorced, so I don't see my dad ever. But my mum was very supportive and didn't say that girls had to be this way and boys had to be this way. She just said, you're my child, you could do what you like, and that's okay. And it was the same. I have an older sister who's 13 years older than me, and she actually lives in New South Wales as well. And they were both, so I grew up in a house with both of them and my uncle, and all of them were very, they didn't think kids had to be a certain way. So I wasn't forced to play with dolls or wear pink dresses or anything like that. They just said, if you want to wear that, you can wear that. And if that's what you want to play with, you can play with that. But I think I didn't realize, because I could just be, and it wasn't said that I had to be a certain way. I didn't even realize I was trans because I was just me, and it didn't matter. And they didn't, you know, question anything particularly. They just thought I was being. And then when I moved to the UK and I met other people, and I was like, oh, I'm like them and they say they're trans, so wait, I must be trans. So I didn't even realize because I was just allowed to be. And then I was like, oh, I get it. That's what I am. I could recognize myself in someone else. And then I think I never really came out. I just went on, yeah. And then when I wanted to change, I wanted to take testosterone and change how I looked because I wanted a deeper voice and I wanted facial hair and all of that. At that point, I had to tell my mom. And at the start, she wasn't like all other parents, she didn't understand. She knew what trans people were. She had gay friends when she lived in India. Obviously they weren't out, but yeah. she had friends and she was open about other people. But she didn't know much, and also I think a lot of the narrative in India and Kerala about being trans is about being trans women. Or people talk about hijra, so people talk about people that go around blessing people, but people don't have the concept of the other way. So she was confused, but I think she did a lot of work and she's very supportive now. And she thinks it's what I'm just being. She's like, as long as you're nice to people and you're kind and you don't hurt anyone else and nothing you do is hurting you either, that's okay. And I think that's the way to be, because I think a lot of young people who are queer and trans end up committing suicide or being estranged from their parents, and it's losing your child over something so minuscule when they could be happy is silly. And so I'm really thankful that my family is very supportive and they're very they learn constantly as well.
And I believe your mom will be really proud of you right now.
I would hope so. I think she'd be really happy that I'm on a Malayalam channel as well.
എന്തായാലും ഒരു കാര്യമുള്ളത്, ഇന്ത്യൻ മനുഷ്യർക്കിടയിൽ ലൈക്ക് ഹാവ് യു എവർ പെർഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യൻ ഒറിജിൻ പീപ്പിൾ ഓർ ഫോർ ദം?
Yes. Yes, I have. I have never performed in India.
Okay.
But a lot of Indian people and South Asian people come to my shows. I think maybe because they see me on the poster. Sometimes, a lot of the times, they are queer Indian people, and they've found me somehow and they've come to it and they're really excited to be there. And sometimes it's parents of queer Indian kids. Sometimes it's random people who walk in because they've just seen me on a poster. But often I get good responses, and either people are thankful to see themselves represented, or they're thankful for having some sort of insight into a world that they didn't realize existed.
How do you feel, Krishna? എങ്ങനെയാണ് തോന്നുന്നത്, ഒരു നോൺ ഇന്ത്യൻ ഓഡിയൻസിനോട് പെർഫോം ചെയ്യുമ്പോഴും പ്രൊഡോമിനന്റ്ലി ഇന്ത്യൻ ഓഡിയൻസ് ആണെങ്കിലും, ഡു യു ഹാവ് എനി ഡിഫറെന്റ് ഇമോഷൻസ് വിൽ യു ഡു ദാറ്റ്?
Yes, I think I get very emotional when there's an Indian audience, because I think they see me more in a different way than a different audience might. Often it's very mixed though. And a lot of the comedy I do has jokes about being Indian and Malayali, but it's done in a certain way so that people that don't know about that world can understand it, but also people that are from that world get like secret in jokes that others might not.
Mm-hmm.
It's always mixed.
Okay.
Yeah.
എന്തായാലും അവസാനമായുള്ളത്, കേരളവുമായുള്ള ബന്ധം, കേരളവുമായി എന്തെങ്കിലും ഇപ്പോഴും ബന്ധമുണ്ടോ? കേരളത്തിൽ പോകാറുണ്ടോ, പോയിട്ടുണ്ടോ?
പോയിട്ടുണ്ട്. അമ്മ ബാംഗ്ലൂരിലാ, പക്ഷെ ഷീ ഗോസ് ടു കേരള ഓൾ ദ ടൈം. ലേറ്റർ ഇൻ ദ ഇയർ ഐ ആം ഗോയിങ് ടു ഗോ ആസ് വെൽ.
കേരളത്തിലേക്ക് പോകുന്നു?
ആ, പോകുന്നുണ്ട്.
ഓക്കെ. എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടോ?
ഇല്ല, പെർഫോമൻസ് ഇല്ല, ചുമ്മാ പോവാ. കുറെ നാളായി പോയിട്ടില്ല, അപ്പൊ ചുമ്മാ പോവാ.
ഓക്കെ. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു പെർഫോമൻസിന്?
ഐ വുഡ് ലൈക്ക് ടു, യാ. But I don't have plans at the moment. I haven't gone there yet.
Okay.
To do stuff.
Okay. And then last, avasaramai beast enna parivadi aanallo avadhirippikkunna illo,
adende solo show. Pakshe ivide I'm in Sydney doing Mardi Gras with another show.
Okay.
And it's, am I allowed to swear? Because the first word is a swear word. I'm not, am I?
Like, better not.
Okay, so it's F,
national radio.
It's F asterisk CK fabulous.
Okay.
Yeah, and it's at Mardi Gras.
ഇതിനുശേഷം ഓസ്ട്രേലിയയിൽ മറ്റു പരിപാടികളും ഉണ്ടല്ലോ,
അപ്പൊ
എവിടെയൊക്കെയാണ് പരിപാടികൾ? അത്തരം കാര്യം ഒരുപക്ഷെ നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ ലിസണേഴ്സിൽ താല്പര്യമുള്ളവരുണ്ടാകും, അവർക്ക് വേണ്ടി കൻ യു എക്സ്പ്ലെയിൻ ലൈക് വേർ ആർ ദ പ്രോഗ്രാംസ് ഹാപ്പനിങ് ആൻഡ്
Yeah. So the next one after Mardi Gras is in Melbourne. I'm doing Melbourne International Comedy Festival with Beast, which is my solo stand-up show. And it'll be on from March 26th to April 5th. And then I'm doing 2 weeks of this show, that the F asterisk fabulous show, at Arts Centre in Melbourne as well.
Something I forgot to ask you. Ista എന്നുള്ള പേര് സർനെയിം?
ഇസ്താ സർനെയിം അല്ല, മെനൻ ആൻഡ് സർനെയിം. കുഞ്ഞിതാമ്പ എനിക്ക് കൃഷ്ണ പേര് ഇഷ്ടമല്ലായിരുന്നു, ബിക്കോസ് കൃഷ്ണ ബോയ്സ് നെയിം ആയിരുന്നു വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. സോ ഓൾ ദ കിഡ്സ് ഇൻ സ്കൂൾ യൂസ് ടു മേക്ക് ഫൺ ഓഫ് മീ ആൻഡ് സോ ദേ വിൽ ലൈക്ക് ഓ കൃഷ്ണ ഇസ് എ ബോയ്സ് നെയിം, വിച്ച് ഇസ് ഫണി ബിക്കോസ് നൗ ഐ എം താങ്ക്ഫുൾ ഐ ഹാവ് എ ബോയ്സ് നെയിം. ബട്ട് വെൻ ഐ വാസ്
സോ യു ഡിഡ്ന്റ് നീഡ് ടു ചേഞ്ച് യുവർ നെയിം ആഫ്റ്റർ?
നോ, ഐ നെവർ ഹാഡ് ടു, വിച്ച് ഇസ് വെരി യൂസ്ഫുൾ ബിക്കോസ് എ ലോട്ട് ഓഫ് ദ ടൈം ഫോർ ട്രാൻസ് പീപ്പിൾ ചേഞ്ചിങ് യുവർ ഡോക്യുമെന്റ്സ് ഇസ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് തിങ്സ് ടു ഡു ബിക്കോസ് യു ഗോട്ട് ടു ചേഞ്ച് യുവർ നെയിം. I've never had to do it, so I'm thankful my parents gave me the name Krishna. But yeah, our time, it was coming out as a gender-neutral name. Like, Bengalis were using Krishna for girls as well. And so they gave me that name. But I didn't like it, so I started saying Ista. Because also it just sounded like Krishna, but it was slightly different. So my pet name became Ista.
Then you changed your official name to Krishna Ista? Or
no,
just
it's just
station?
My artist name. Yeah, okay. My last name is still Menon. My mom's last name is Menon.
Okay.
Yeah.
താങ്ക് യു കൃഷ്ണ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് സ്റ്റുഡിയോയിൽ എത്തിയതിലും ഇത്രയും കാര്യങ്ങൾ ഇത്രയും കഥകൾ നമുക്കായി പങ്കുവച്ചതിനും താങ്ക് യു സോ മച്ച്.
താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
ലൈക്ക്, ഷെയർ, കോമെന്റ്. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.